പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായുള്ള ബന്ധത്തിൽ പരസ്പരം ഈ മാധ്യമത്തിലൂടെ കാണുവാൻ സ്വർഗത്തിൽ നമ്മളെ സഹായിച്ചു. സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ആഴമായി നമ്മളെ കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ അടികൾ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എന്നെ പണിതെടുക്കണമേ. പ്രിയരെ, നിങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഈ പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ പല വിഷയങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, നമ്മുടെ ദൈവത്തിന് നമുക്ക് തരുവാൻ ദോഷങ്ങളൊന്നുമില്ല. എല്ലാം നന്മകളേ ഉള്ളു തരുവാൻ, നന്മകളേ ഉള്ളു, ദോഷങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറയും, എന്റെ മുമ്പിൽ ഞാൻ ദോഷമാണല്ലോ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിലും ക്രൂശാണ് കാണുന്നത്. സാധാരണ ക്രൂശല്ല, ഒരു പണം നഷ്ടമാകുന്ന ക്രൂശല്ല, തനിക്കൊരു വേദന എടുക്കുന്ന ക്രൂശല്ല, തന്റെ ഒരു കൈ ഒടിഞ്ഞു പോണ ക്രൂശല്ല, തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന, അപമാനിക്കപ്പെടുന്ന, ചെറുപ്പക്കാരനാൽ യുവാവിനെ ആ വസ്ത്രം ഉലിഞ്ഞു കളയുന്ന, കളിയാക്കുന്ന, തുപ്പുന്ന വമ്പൻ ക്രൂശാണ്, വമ്പൻ ക്രൂശാണ് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നത്. നമ്മുടെ മുമ്പിൽ ഒരു കൊച്ചു കൊച്ചു വിഷയങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ, കൊച്ചു കൊച്ചു വിഷയങ്ങൾ. സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ നടുവിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും ദൈവം നന്മയ്ക്കായിക്കൂടി വ്യാപരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പതരേണ്ട ഒരു ആവശ്യമേയില്ല, പതരേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയങ്ങളെല്ലാം ഇതാ അവിശ്വാസത്തിന്റെ പരിശോധനയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിശയപ്പെട്ടു പോകരുത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എക്സാമിനേഷൻ. അവിടെ നമ്മൾ യോബിനെ പോലെ ഒരു ജയം പ്രാപിക്കാനിടയാണ്. യോബ് തന്റെ കഷ്ടതകളിൽ ഒന്നും ദൈവത്തിനെതിരെ പെറുപെറുത്തില്ല, പകരം യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു. ഹല്ലേലൂയ. നമുക്കിവിടെ വന്നപ്പോൾ നമുക്കൊന്നും ഉണ്ടായില്ല അല്ലേ, അരയിൽ ഒരു അരഞ്ഞാണം പോലും ഇല്ലാതെ നമ്മൾ വന്നത് അല്ലേ. ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, എല്ലാം ദൈവത്തിൻ്റെതാന്നേ. ദൈവം ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ ദൈവത്തോട് പറയണം, ആ സ്നേഹിക്കുന്ന പിതാവിനോട് പറയണം, ഞാനെൻ്റെ ദൈവത്തിൻ്റെതാ, എന്നും എൻ ദൈവത്തിൻ്റെതാ, ദൈവം എന്തു ചെയ്താലും എപ്പോൾ ചെയ്താലും ദോഷമായൊന്നും ചെയ്യുകയില്ല, എല്ലാം നന്മയ്ക്കായി മാത്രം മാറ്റിയിടുന്നേ. അപ്പോഴും പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാ, എന്നും എൻ ദൈവത്തിൻ്റെതാ, ദൈവം എന്തു ചെയ്താലും എപ്പോൾ ചെയ്താലും ദോഷമായൊന്നും ചെയ്യുകയില്ല, ഒന്നും ദോഷമായി ചെയ്യില്ല, എല്ലാം നമ്മുടെ നന്മയ്ക്കായി ദൈവം മാറ്റും, എല്ലാം നന്മയ്ക്കായി മാറ്റും. പക്ഷെ ഒറ്റ കാര്യം, നമ്മുടെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതായിരിക്കും. കൂപ മണ്ഡൂപക ബുദ്ധി കൊണ്ട് ഒന്നും ചെയ്യും, ദൈവസന്നിധി നേരുള്ളതായിരിക്കും. കാരണം ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഒന്നും മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന് എല്ലാം അറിയാം, എല്ലാം അറിയാം. ഹല്ലേലൂയ. ആ സ്നേഹനിധിയായ ദൈവത്തെ കണ്ട് മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോവുക, ആ ദൈവത്തോട് കൂടെ ജീവിക്കുക. മരിച്ച ശേഷമല്ല, ഇപ്പോഴേ ദൈവത്തോട് കൂടെ ജീവിക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അല്ലേ, ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. നോഹ ദൈവത്തോട് കൂടെ നടന്നു. പ്രിയ സഹോദര, അടുത്തത് സഹോദരി അങ്ങേയാകട്ടെ, മിനി ദൈവത്തോട് കൂടെ നടക്കുന്നുവെന്ന്, ക്രിസ്തി ദൈവത്തോട് കൂടെ നടക്കുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവം ആ ദൂതന്മാരൊക്കെ പറയാനിടയാകട്ടെ. ഇതാ ഇതാ ക്രിസ്തി ദൈവത്തോട് കൂടെയാണ് നടക്കുന്നേട്ടോ, ആ മിനിമോള് ദൈവത്തോട് കൂടെയാണ് നടക്കുന്നേട്ടോ. നമ്മുടെ പേരവിടെ പറയട്ടെ, നമ്മുടെ പേരവിടെ പറയാനായിട്ടിടയാകട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏത് കഴിഞ്ഞ മറ്റൊരു മീറ്റും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് അത് ലോങ് ആയിട്ട് പോകാനായിട്ട് കഴിയാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നാം എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ 20, 21, 22 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആലയമായി ബിൽഡ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ് നാം മനസ്സിലായിക്കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ആലയമായി ബിൽഡ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച്, ആ ആലയം പണി നമ്മുടെ ഉള്ളിൽ നടക്കുന്നതിന് തടസ്സമായി പലതും ഉണ്ട് എന്ന് നാം കേട്ടു. അങ്ങനെ ആ തടസ്സങ്ങളെ ഒഴിവാക്കുന്ന പദ്ധതിയാണ് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. എഫേസ്യലേഖനം 2:20 നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കാൻ നിങ്ങളെ അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോ ഒരു പണി നടക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു പണി നടക്കുകയാണ്. പക്ഷെ ഇന്ന് ആ പണിയെ കുറിച്ച് മനുഷ്യർക്ക് അറിയില്ല, വിശ്വാസികൾക്ക് അറിയില്ല. അവർക്ക് ഇന്ന് വിഗ്രഹ മനോഭാവമാണ്. ഇന്നും കണ്ട് പണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചും അവർക്ക് എണ്ണ ഒഴിച്ചും പൂമാല കൊടുത്തും വെടിക്കെട്ട് നടത്തി ഉദ്ദിഷ്ട കാര്യം സാധിച്ചു. ഇന്നും ക്രിസ്തുവിനെ അതേപോലെ കണ്ടിട്ട് ക്രിസ്തുവിനെയും അതേപോലെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് ഇതാ അവരെന്ത് ചെയ്യാണ്, അവരെ ജീവിതം നടത്തിയെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ ഈ വിശുദ്ധ ബൈബിളിൽ അങ്ങനെയല്ല നമുക്ക് കാണുന്നത്. ക്രിസ്തു അങ്ങനെ ഉദ്ദേശത്തിനല്ല വന്നത്. ക്രിസ്തു ഒരിക്കലും തന്നെ ആരാധിക്കാനല്ല പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞത് മുഴുവൻ തന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. ആ അനുഗമനം തന്നെയാണ് ആരാധന. മനസ്സിലാവുന്നുണ്ടോ? അനുഗമനം എന്താണ് നിങ്ങൾ അനുഗമനം എന്ന് ചോദിക്കും. ഇനി അനുഗമനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞുതരാം. ക്രിസ്തു നമ്മുടെ തലയാ. തല എന്ന് പറഞ്ഞാൽ കർത്താവ്, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത്. സോറി, അനുഗമനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തല എവിടെ പോയാലും നിങ്ങളുടെ ചെറുവിരൽ അതിനോട് കൂടെ പോകാറില്ലേ, തള്ളവിരൽ അതിനോട് കൂടെ പോകാറില്ലേ, നിങ്ങളുടെ മുട്ട് അതിനോട് കൂടെ പോകാറില്ലേ, നിങ്ങളുടെ തോൾ അതിനോട് കൂടെ പോകാറില്ലേ? പറയണോ? തോളെ തലയുടെ കൂടെ പോ, മുട്ടെ തലയുടെ കൂടെ പോ, ചെറുവിരലെ തലയുടെ കൂടെ പോ എന്ന് പറയണോ? വേണ്ട. തല എവിടെ പോയാലും സകല അവയവങ്ങളും, അതായത് തലയുടെ കീഴിലുള്ള അവയവങ്ങളൊക്കെ തലയുടെ കൂടെ അങ്ങ് പോകും. ഇതിന്റെ പേരാണ് അനുഗമനം. പെടുത്തം കിട്ടിയോ? ക്രിസ്തു എങ്ങോട്ടേക്കാണോ നമ്മളെ നയിക്കുന്നത്, ആ ക്രിസ്തുവിന്റെ പുറകെ നമ്മൾ പോകും. ക്രിസ്തു നമ്മളെ നയിക്കുന്നത് സ്വർഗീയ പിതാവിങ്കിലേക്കാണ്. നമ്മൾ ആ പിതാവുമായി, സൃഷ്ടാവുമായി ഒന്നായി തീരണം. ആരിൽ? ക്രിസ്തുവിൽ ഒന്നായി തീരണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ ഒരൊറ്റ കുടുംബമായി നമ്മൾ മാറും. അങ്ങനെ ഒന്നായി തീരുമ്പോഴാണ് ക്രിസ്തുവിൽ, യോഹന്നാൻ 14:10 പറയുന്നു, പിതാവ് ക്രിസ്തുവിൽ വസിച്ച് ആ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു. ഇതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഇതിനു വേണ്ടിയാണ് നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ആ അനുഗമിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ തകരപ്പെടും, പുതിയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ നിറയും. നമ്മളെ ചതിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ വിചാരിക്കും നമ്മുടെ സ്നേഹിതനാണ്, അല്ല. അവനാണ് ഡിസോബീഡിയന്റ് ആണ്, ഡിസീറ്റ്ഫുൾ ആണ്, അനുസരണം കേട്ടവനാണ്, ചതിയനാണ്. ബൈബിളിൽ ഇട്ടിരിക്കുന്ന പേരുകൾ അതൊക്കെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിളിക്കുന്നത് DD മാൻ. എറണാകുളത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട്, DD മൈൽസ്റ്റോൺ. അപ്പൊ ഞാൻ വിളിക്കുന്നത് DD മാൻ എന്നാണ്. DD മാൻ വെച്ചാൽ ഡിസോബീഡിയൻ ആൻഡ് ഡിസീറ്റ്ഫുൾ. ആരാണത്? നമ്മൾ തന്നെയാണ്. അപ്പോ അവൻ എന്ത് ചെയ്യണം? അവൻ നമ്മൾ ഒഴിവാക്കണം, നമ്മുടെ ജീവിതം ഒഴിവാക്കണം. പക്ഷെ ഇങ്ങനെ ഒരു ശുശ്രൂഷ നമുക്കില്ല. ഒഴിവാക്കുന്ന പരിപാടിയില്ല, ബൈബിളുണ്ട്. ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഒഴിവാക്കി, അവനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കുക. അപ്പൊ ഈ ഒരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആള് മാറത്തുള്ളൂ, അല്ലെങ്കിൽ വെറും ഹോള് മാറും, ആരാധന മാറും, അത്രേ ഉള്ളൂ. ആള് മാറൂല. പുറമേ നമുക്ക് ഭക്തിയുടെ വേഷങ്ങളൊക്കെ ഉണ്ടാവും. സഹോദരങ്ങളെ, അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാര്യത്തോട് കിടക്കുക, കാര്യത്തോട്. ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട് ബ്രദറെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബ്രദറെ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞ ഒരു കൊച്ചു പറയാണ്, ഞാൻ നന്നായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഇന്നലെ ഞാൻ എന്തായിരുന്നു അറിയാൻ പഠിച്ചത്. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എക്സാമിനേഷന്റെ ഉള്ളിൽ കയറിയിട്ട് കുഞ്ഞെ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് നീ ഉത്തരം എഴുതിയില്ലെങ്കിൽ നീ തോറ്റുപോകും. നമ്മുടെ വായ് കൊണ്ടുള്ള വാക്കുകളല്ല വേണ്ടത്, നമ്മുടെ ജീവിതമാണ് ദൈവം ഭാഗം വേണ്ടത്. കളറിയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം ബി പ്രാക്ടിക്കൽ, ബി പ്രാക്ടിക്കൽ. ഹല്ലേലൂയ. നിങ്ങളെ യഥാർത്ഥത്തിൽ ഒരു പ്രാക്ടിക്കൽ മെത്തഡ് ആണെന്നുണ്ടെങ്കിൽ, ഇതാ കഴിഞ്ഞ ദിവസം കുറച്ച് ദേവദാസന്മാരോട് സംസാരിക്കാനായിട്ടിടയായി. കൂടുതൽ ദേവദാസന്മാരാ, തല തല നരച്ചതും തല മൂത്തതും ഒക്കെ ആയിരുന്ന ദേവദാസന്മാരാണ്. ഫേസ്ബുക്കിൽ ലൈവിലൊന്നും ഇല്ല അതിൽ, അത് അവരുടെ സൂം മീറ്റിംഗാണ്. അതിൽ എനിക്ക് തോന്നുന്നു പലരും ആ സൂം മീറ്റിംഗിൽ മസ്കറ്റിലുള്ളവരൊക്കെ പലരും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോ ആ ദേവദാസന്മാരോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് വഴക്ക് കേൾക്കാൻ തയ്യാറാണോ? വഴക്ക് കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ നന്നാവുള്ളൂ, നിങ്ങൾ ഞെട്ടിപ്പോകും. ഇങ്ങനെ പറഞ്ഞാലേ, ഞാൻ നോക്കുമ്പോൾ അവിടെയുള്ള മറ്റുള്ള ദേവദാസന്മാരൊക്കെ എന്ത് ചെയ്യുക, ഈ ദേവദാസന്മാരെയൊക്കെ പുകഴ്ത്തിപ്പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇന്ന ദേവദാസനുണ്ട്, ഇന്ന ദേവദാസനുണ്ട്, ഇന്ന ദേവദാസനുണ്ട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഇവരവിടെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് എന്റെ കയ്യിലേക്ക് മൈക്ക് തന്നെ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളീ പെടുന്ന പെടാപ്പാട് കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോവുക. കാരണം ഇവരെല്ലാം പൊക്കി പറഞ്ഞെങ്കിൽ മാത്രമേ ഇവരിയ്ക്കുള്ളൂ. പക്ഷെ ഞാൻ അവരോട് ഉള്ള കാര്യം പറഞ്ഞു, വഴക്ക് കേൾക്കാൻ തയ്യാറാണ്. വഴക്ക് കേൾക്കാൻ തയ്യാറാണെങ്കിലേ നമുക്ക് ആള് മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓള് മാറിയിരിക്കാം. ആരാ ഈ പൊക്കി പറയണത് അംഗീകരിക്കണേ? നമ്മളെ പൊക്കി പറയുമ്പോ ശ്രുതിക്കണത് ആരാ? നിങ്ങൾക്കറിയോ, ഡി ഡി മാനാണ് സുഖം വരുന്നത്. ഡി ഡി മാൻ നമ്മുടെ പഴയ മനുഷ്യനാണ് നമ്മളെ പൊക്കി പറയുമ്പോ സുഖം. എന്നെ പൊക്കി പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു, എന്നെ പൊക്കി പറഞ്ഞു. അവൻ പൊങ്ങാണ് അവിടെ ഇരുന്നോണ്ട്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുക, നമ്മള് അങ്ങനെ തന്നെത്താൻ ഉയർത്തപ്പെടാനല്ല ആഗ്രഹിക്കേണ്ടത്, നമ്മൾ തന്നെത്താൻ താഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം ഇതാ ആ ഒരു ശുശ്രൂഷയുടെ പോകുവാൻ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആള് മാറത്തുള്ളൂ. ഇവിടെ കർത്താവ് യേശു നമ്മൾ ആരെങ്കിലും ഇതാ നമ്മളെ തന്നെ നമ്മളെ ഒന്ന് താഴ്ത്താനായിട്ട് ആഗ്രഹിക്കും. താഴ്ത്തി കഴിഞ്ഞാൽ പറയും, ബ്രദറെ നിങ്ങൾക്കറിയോ എന്ത്, അയാൾ എന്നെ താഴ്ത്തിക്കെട്ടി ബ്രദറെ, എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ താഴ്ത്തിക്കെട്ടി ബ്രദറെ, താഴ്ത്തി കെട്ടി. അപ്പൊ ഞാൻ എന്താ ആഗ്രഹിക്കുന്നില്ല, താഴെപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഡി ഡി മാന്റെ ഒരു പ്രശ്നമാണ് ഈ ചതിമോങ്ങളെ വഷളായി പോകുന്നവന്റെ ഒരു പ്രശ്നം. അവൻ ഒരിക്കലും താഴാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവൻ എന്താ ആഗ്രഹിക്കുന്നുള്ളൂ, എല്ലാവരും എന്റെ പേര് പറയണേ, എന്നെ ഉയർത്തി പറയണേ, എന്നെ ഉയർത്തി പറയണേ. ഞാൻ ഉയരാനാണ് ആഗ്രഹിക്കുന്നുള്ളൂ, താഴാൻ ആഗ്രഹിക്കുന്നതേയില്ല. കർത്താവ് തിരിച്ചു പറഞ്ഞ എന്നാന്നറിയാമോ, കർത്താവ് തിരിച്ചു പറയുക മാത്രമല്ല മാതൃക കാണിച്ചു തന്നു. കർത്താവ് കാണിച്ചെന്ന മാതൃക ഇതാണ്, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരായത് കയറത്തില്ല. ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നില്ല എങ്കിൽ സ്വർഗരായത് കയറത്തില്ല. ശിശുവിന്റെ പ്രത്യേകത എന്താ? ശിശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശിശുവിനെ ഒരു ശിശുവായിരിക്കുന്ന ഒരു പൈതലിനെ അതിന് 7 വയസ്സുവരെ നന്മയും തിന്മയും അത് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നില്ല. 7 വയസ്സിനും തിരിച്ചറിയുന്നില്ല. 7 വയസ്സ് വരുമ്പോഴാണ് അതിന്റെ കോൺഷ്യസ് കിക്കാവുന്നത്, ഏകദേശം 7 വയസ്സിൽ. അത് കഴിയുമ്പോഴാണ് അത് തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നത്. അതുവരെ അത് അതിന് എന്ത് പ്രോഗ്രാം കിട്ടിയോ അതനുസരിച്ച് ഇന്നസെന്റ് ആക്ഷൻ ആണ്. എന്നാൽ ആ 7 വയസ്സിലേക്ക് വളർന്ന് കയറും തോറും അതിന്റെ ആക്ഷൻസ് കാപട്യമുള്ളതായി ക്രൂക്കഡായിട്ട് കയറിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് ആ കുഞ്ഞെപ്പോഴും ആ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ ആശ്രയിക്കുന്നത് പോലെ നമ്മൾ സ്വയത്തിൽ ജീവിക്കുകയല്ല, സകലത്തിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തണം. ഈ ഒരു മനോഭാവം, ഹംബിൾനെസ്, ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇതുകൊണ്ടാണ് കർത്താവ് തന്നെ ആ മനോഭാവം നമുക്ക് കാണിച്ചു തന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. താഴ്മയുണ്ടെങ്കിൽ അനുസരിക്കാൻ പറ്റും, താഴ്മയുണ്ടെങ്കിൽ നമുക്ക് അനുസരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ കർത്താവ് തന്ന ചിന്തകൾ ചില നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഇവിടെയൊക്കെ ഒന്ന്, ഈ ജീവിതത്തിൽ നമ്മളുടെ ഹെവൻലി കരിക്കുലത്തിന്റെ ഭാഗമായി ശ്രദ്ധിച്ച്, ഈ ഭൂമിയിലെ കരിക്കുലമുണ്ട്, CBSE, കേരള ഗവൺമെന്റ് കരിക്കുലം ഒക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇതൊക്കെ ഇവിടെ കൊണ്ട് തീരും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം മക്കൾ ഹെവൻലി കരിക്കുലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ശ്രദ്ധ, ആ ഒരു ചിന്ത, ആ ഒരു പെർസെപ്ഷൻ, ആ ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. നിങ്ങൾ എത്ര തല നനച്ച വ്യക്തിയാണ് എങ്കിലും പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കി ഹെവൻലി കരിക്കുലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഈ ഒരു പെർസെപ്ഷൻ ഉണ്ടാകണം. ഇതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെന്തിനാ പഠിക്കണേ, ആരാധിച്ച പോരെ. കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ നുഖമേറ്റി എന്നോട് പഠിക്കേ. എന്റെ നുഖമേറ്റി എന്നോട് പഠിച്ചാൽ നിങ്ങളുടെ ദേഹികൾക്ക് ആശ്വാസം ഉണ്ടാകും. അപ്പോ ഒരു കരിക്കുലമാണ് അത്, കർത്താവിനോട് പഠിക്കുന്ന കരിക്കുലമാണ്. ഇത് നാം മറന്നു പോകരുത്. ഇതൊന്നുമില്ലാതെ ഇതാ എപ്പോഴും വന്ന് മൂന്ന് പാട്ട് പാടി ആരാധിച്ചു സങ്കീർത്തനം വായിച്ചു വീട്ടിൽ പോവുകയല്ല, പാട്ടും പാടിക്കോ സങ്കീർത്തനം വായിച്ചു, ഇതൊക്കെ നല്ലതല്ലേ മക്കളെ. പക്ഷേ ഹെവൻലി കരിക്കുലത്തിന്റെ കാര്യം മറന്നു പോകരുത്. അപ്പൊ ഹെവൻലി കരിക്കുലത്തിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ പല പല ശോധനകളും കടന്നു വരും, പല പല ടെസ്റ്റുകളും കടന്നു വരും. അപ്പൊ ഇതെപ്പോഴും പ്രതീക്ഷിച്ചോളണം നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന പല അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടി വരും, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന പല അവസ്ഥകളിലൂടെ. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മളെ തന്നെ ഒന്ന് തകർക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. കഴിഞ്ഞ സന്ദേശം നിങ്ങളോടാണ് ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞത്, അതായത് ഒരു പ്ലാസ്റ്റിക് ചെയർ നിങ്ങൾക്ക് അതിനെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആക്കി മാറ്റണം, ഷേപ്പ് മാറ്റണം. നിങ്ങൾ എന്ത് ചെയ്താലേ ഷേപ്പ് മാറൂ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഷേപ്പ് മാറട്ടെ. മാറൂ ഇല്ല പാസ്റ്ററെ, ഒന്ന് തല കൈവച്ച് ഞാനൊന്ന് മാറാൻ വേണ്ടി. ആ ചെയറിന്റെ തല കൊണ്ട് കൈവച്ച് മുകളില് ചെയർ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആയി മാറട്ടെ. മാറൂ ഇല്ല, പിന്നെ അതിനൊരു ഒറ്റ മെത്തേഡേ ഉള്ളൂ അത് മാറാൻ. അതിന്റെ മെത്തേഡാണ് ആ ചെയറിനെ തകർക്കുക, ഉരുക്കുക. ഉരുകുന്ന അവസ്ഥയിൽ ആ ഗ്ലാസിന്റെ ഷേപ്പിലുള്ള ഒരു മോൾഡിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തണുത്ത് കഴിയുമ്പോൾ നല്ല മനോഹരമായ ഒരു ഗ്ലാസ്സിനെ കിട്ടും. ചതിമോഹങ്ങളാൽ വഷളായി പോയിരുന്ന പഴയ മനുഷ്യൻ, ഡി ഡി മാൻ, അവന്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ അവനെ ഒന്ന് ഉരുക്കിയാലേ പറ്റൂ. ചില ഹ്യൂമിലിയേറ്റിംഗ് അവസ്ഥയിലൂടെ കടത്തി വിട്ടാലേ പറ്റൂ, ചില തകർക്കുന്ന അവസ്ഥയിലൂടെ കടത്തി വിട്ടാലേ പറ്റൂ. അപ്പോൾ ആള് മാറുവാനായിട്ട് അറിയാം, അപ്പോൾ ആള് മാറുവാനായിട്ട്. ഞാൻ എന്റെ ഹൃദയത്തിൽ വന്ന ചിന്തകൾ അങ്ങോട്ട് നിങ്ങളോട് പറയുക. മോശ ശുശ്രൂഷയ്ക്ക് ഭയങ്കര താല്പര്യ, ശുശ്രൂഷയ്ക്ക് ഭയങ്കര താല്പര്യം ആയതുകൊണ്ട് തന്റെ 40-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ താനാണ് ഇസ്ലാം മക്കളെ വെടിയിരിക്കുന്നതെന്നൊക്കെ താൻ അകത്ത് അറിഞ്ഞു. താൻ എന്ത് ചെയ്തു, ഒരു ഈജിപ്ഷ്യനെ, താൻ നല്ല കഴിവുള്ള ശക്തിയുള്ളൊരു വ്യക്തിയായിരിക്കാം, ആ കൈ കൊണ്ട് ഞെരിച്ചു കൊന്നു കളഞ്ഞു. എന്നിട്ട് ആ പുള്ളിക്കാരൻ ചിന്തിച്ചത് ഇപ്പോൾ ഇസ്രായേൽ മക്കളെ എന്നെ അംഗീകരിക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ എന്നുള്ള ചിന്തയിലൊക്കെ ചെയ്ത്. പക്ഷേ സംഭവം വന്നത് നേരെ തിരിച്ച, അവസാന സംഭവം ഫറവ അറിഞ്ഞു. ഉടനെ തന്നെ ഈ വിഷയവുമായുള്ള ബന്ധത്തില് പുള്ളിക്കാരൻ അവിടുന്ന് ഓടി, ദാ മറ്റൊരു ദൂരദേശത്ത് അവിടെ ചെന്നു. അവിടെ ഇതാ വേറൊരു പുരോഹിതന്റെ മോളെ വിവാഹം കഴിച്ചു. അങ്ങനെ അതൊരു മറ്റൊരു ജാതീയ മണ്ഡലം അവിടെ വിവാഹം കഴിച്ച് ആ അപ്പന്റെ ആടുകളെ നോക്കി, തന്റെ അമ്മായി അപ്പന്റെ ആടുകളെ നോക്കി ഇതാ ഏകദേശം ഒരു 40 വർഷം. ഇവിടെ താന് ഇതാ ഇസ്രായേൽ മക്കളുടെ വിടുത്ത ഡെലിവർ, അത് അവരെ വിടുവിക്കുന്ന ഡെലിവറർ എന്നുള്ള പേരിലാണ് താൻ പുറത്തേക്ക് ഇറങ്ങിയത്, ശുശ്രൂഷകൻ. പക്ഷേ 40 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു മുൾപടർപ്പിലൂടെ ശുശ്രൂഷയ്ക്ക് പോകാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ദയവ് ചെയ്ത് എന്നെ അയക്കരുത്, കാരണം എനിക്കതിനുള്ള കഴിവില്ല. പ്രിയ സഹോദരങ്ങളെ, ഡി ഡി മാന്റെ കഴിവ് വേണ്ട ദൈവത്തിന്, ദൈവത്തിന് വേണ്ടത് ഡി ഡി മാന്റെ, അതായത് ഡിസീറ്റ്ഫുൾ ആൻഡ് ഡിസോബീഡിയൻ മാന്റെ കഴിവിനെ തകർത്ത് കളയണം. അവന്റെ സ്മാർട്ട്നെസ് അല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടത്. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അവന്റെ സ്മാർട്ട്നെസ് അല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടത്. അവൻ ദൈവ വഴികളെ തടയുന്നവനാണ്. അപ്പോ ഈ നിങ്ങൾ 40 വർഷം കൊണ്ട് മോശയ്ക്ക് എന്നാ പറ്റിയേ? 40 വർഷത്തിന് മുമ്പ് മോശ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചാടി ഇറങ്ങി. പക്ഷെ 40 വർഷം കഴിഞ്ഞപ്പോ മോശ പറഞ്ഞ ശുശ്രൂഷ വേണ്ട. അതെന്ത് പറ്റി? ഈ 40 വർഷത്തെ ഹ്യൂമിലിയേറ്റിംഗ് അവസ്ഥയിലൂടെ. കാരണം ഒരമ്മായിയപ്പന്റെ കീഴിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതിച്ചിരി കടുപ്പമാണ്. മാത്രമല്ല ഒരു മാന്യതയുള്ള ഒരു പുരുഷനും ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്നില്ല. ഇതിപ്പോ പുള്ളിക്ക് നിവർത്തികേട് കൊണ്ടാണ് പുള്ളിക്ക് അത് ചെയ്യേണ്ടി വന്നത്. അവന് ഇപ്പൊ ഭാര്യ വിട്ട് താമസിക്കുന്നത് കൊണ്ട് ദൈവം കൽപ്പിച്ച കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ ഒന്ന് പരിശോധന കഴിപ്പിക്കാൻ പോലും അവിടെ സമ്മതിക്കത്തില്ല. സംഭവം മാറി. നിങ്ങൾ ബൈബിൾ നോക്കിയാൽ അറിയാം, കുഞ്ഞിനെ പരിശോധന കഴിക്കാത്തത് കൊണ്ട് മോശയെ ദൈവം കൊല്ലാൻ വരുന്ന രംഗമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ അതായത് സ്ത്രീയാണ് ഇപ്പൊ വാഴുന്നത്, സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് സ്ത്രീയുടെ അപ്പനും ഉണ്ട്, ആ അപ്പന്റെ കീഴാണ് തന്റെ ജോലി. ഒരു ഹ്യൂമിലിയേറ്റിംഗ് അവസ്ഥയിലൂടെ കടന്നു പോവുക, ഒരു ഹ്യൂമിലിയേറ്റിംഗ് അവസ്ഥയിലൂടെ കടന്നു പോവുക. ഇതിന്റെ അവസാനമായപ്പോ ഇദ്ദേഹം ശരിക്കും അങ്ങ് തകർന്നു. ഇനി ഞാൻ ഇതാ ഇനിയിപ്പോ ഞാൻ ശുശ്രൂഷയ്ക്ക് ഒന്നും യോഗ്യനല്ല എന്നുള്ള അവസ്ഥ വന്നപ്പോ ഈ ദൈവം പറഞ്ഞു, ഇപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ യോഗ്യനായത്, ഇപ്പൊ പുറപ്പെട്ടോ. കാരണം ഇനി നിന്റെ കഴിവല്ല നീ ഉപയോഗിക്കാൻ പോണേ, ഇനി എനിക്ക് നിന്നിലൂടെ പ്രവർത്തിക്കാം. ഇത്രയും നാൾ നീ ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ നീ നിന്റെ സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് ശുശ്രൂഷ അങ്ങ് നടത്തിയല്ലേ. പക്ഷെ ഇപ്പൊ നിനക്ക് സ്ട്രാറ്റജി ഒന്നും ഇല്ലല്ലോ, ചൊല്ലിട്ടില്ലേ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാണേ, ഇനി ഞാൻ നിന്നിലൂടെ അങ്ങ് പ്രവർത്തിച്ചോളാം. മനസ്സിലായോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഒരു തകർക്കപ്പെടൽ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇതാ അകത്ത് വന്ന ചിന്ത നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു അരമണിക്കൂർ സമയം, ഈ അരമണിക്കൂർ സമയം ഇതാ ഒരു കൊച്ചു സന്ദേശം നിങ്ങളോട് പറയാം. ഈ ദേവാലയ നിർമ്മാണവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ യാത്രയിൽ നമ്മുടെ DDMA നമ്മുടെ ശത്രുവാണ്. പക്ഷേ ശത്രുവിന്റെ എണ്ണം കൂട്ടണോ? ശത്രുവിന്റെ എണ്ണം കൂട്ടണോ? കൂട്ടരുത്. ശത്രുവിന്റെ എണ്ണവും ശത്രുവിന്റെ ബലവും കുറയ്ക്കുക വേണ്ട, കൂട്ടരുത്. ഇന്ന് പലരും DDMA കൂടെ പിശാചിനും കൂടെ അങ്ങ് എണ്ണം കൊടുക്കുക. ഈ DDMA ഇൻസ്റ്റാൾ ചെയ്ത്, നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത പുള്ളിക്കാരനാ പിശാച. ഇന്ന് പുള്ളി പുറത്തുപോയി, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ പിശാച് പുറത്തുപോയി. പക്ഷെ DDMA ഇപ്പോഴും അകത്തുണ്ട്. അപ്പൊ DDMA കൂടെ ഇനി പിശാചിനോട് കൂട്ടി വരത്തരുത്, അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. പക്ഷെ അപ്പൊ ബിൽഡിംഗ്, അപ്പൊ പിന്നെ ബിൽഡിംഗ് പണി മൊത്തം മുടങ്ങും, ഒന്നും നടക്കാതെയാണ്. എഫേസ്യ ലേഖനം 4:27 വാക്യത്തില് അവിടെ പറയുന്ന ആ ചിന്ത നമ്മള് മനസ്സിലാക്കുക. ഓ ലോർഡ് ഐ ലവ് യു. ഓൾറെഡി ചതി മോങ്ങളാ വഷളായി പോയ പഴയ മനുഷ്യൻ നമ്മളിലുണ്ട്. ഇത് എഫേസ്യ ലേഖനം 4:22 പറയുന്നു. ശ്രദ്ധിച്ചേ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പോ ചതിമോഹങ്ങൾ, ചതിക്കുന്ന മോഹങ്ങളാണ് അവനുള്ളത്, അവൻ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അപ്പോ അവൻ നമ്മളെ ചതിക്കും എന്ന് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നു. അവൻ നമ്മളെ ചതിക്കും. എന്നാൽ ഈ ചതിക്കുന്ന മനുഷ്യനെ ഉപേക്ഷിക്കാൻ ബൈബിൾ പറയുമ്പോൾ ഇതിനെ ഉപേക്ഷിക്കാനൊരു ശുശ്രൂഷ ഇന്ന് സഭകളിൽ കാണുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപ സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടേ. അപ്പൊ ഇത് ചെയ്യണതിന് പകരം പിന്നെ അടുത്തത് പിശാചിനും കൂടി അങ്ങ് ഇടം കൊടുത്താലോ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ശത്രു ബലപ്പെട്ടു, ശത്രു ബലപ്പെട്ടു. നേരത്തെ ഒരു ശത്രു ഉണ്ടായുള്ളൂ, ഇപ്പോ ഇതാ രണ്ടായി. ഒരുവനേക്കാൾ ഇരുവേർ നല്ലത്. പിശാചിന്റെ പാർട്ട് ജയം പ്രാപി, ജയിച്ച് സ്ട്രോങ് ആയി. ഇതുകൊണ്ടാണ് പലർക്കും ആത്മീയമായിട്ട് വളരാൻ പറ്റാത്തെ. ഇടം കൊടുക്കരുത്. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഈ പിശാച് അദൃശ്യനാണ്, ചതിമോങ്ങളെ വഷളായി പോയ മനുഷ്യൻ അദൃശ്യനാണ്. നമ്മളെ ചിന്തിക്കുന്നത് ഇതാണ് മനുഷ്യനെന്ന്. അല്ല, ഇത് മനുഷ്യൻ ഉപയോഗിക്കുന്ന മണ്ണുകൊണ്ടുള്ള ഒരു ഉടുപ്പാണ് ശരീരം. DDMA ഇൻവിസിബിൾ, പിശാജ് സ്പിരിറ്റ് ആണ് ഇൻവിസിബിൾ. അപ്പൊ DDMA സോൾ മണ്ഡലത്തിലാണ് വസിക്കുന്നത്, അദൃശ്യമാണ്. പിശാജ് ആത്മാവാണ്, അദൃശ്യമാണ്. അപ്പോ ഇനി എന്റെ തൊട്ട് താഴെ അതിന്റെ 27 പറയാണ്, പിശാജിന് ഇടം കൊടുക്കരുത്. കണ്ടോ കണ്ടോ കണ്ടോ, DDMA മാത്രമല്ല അടുത്തത്, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ പ്രിയ സഹോദരികളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും? പലരും ചോദിക്കും, ഞാൻ ക്രിസ്ത്യാനി, ഇനി പിശാച് എന്നെ എഫക്ട് ചെയ്യോ? എഫക്ട് ചെയ്യും. ഇടം കൊടുത്താൽ എഫക്ട് ചെയ്യും, ഇടം കൊടുത്താൽ എഫക്ട് ചെയ്യും. ഇതുകൊണ്ടാണ് വിശ്വാസികളോടാണ് ഈ പറയുന്നത്, FHA സഭയിലെ വിശ്വാസികളോടാണ് പറയുന്നത്, പിശാചിന് എന്ത് ചെയ്യരുത്, ഇടം കൊടുക്കരുത്. അപ്പൊ അവന് കൊടുക്കാൻ ഇടം എവിടെ ഉണ്ട്? നമ്മളിലുണ്ട്. ആ ഇടം കൊടുക്കരുത്. പിശാചിന് നമ്മുടെ ഉള്ളിൽ ഇടം കൊടുക്കാം, നമ്മുടെ കുടുംബത്തിൽ ഇടം കൊടുക്കാം, ഇടം കൊടുക്കരുത്. ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണം, ഇത് പിശാച് ഇടം കൊടുത്ത അവിടെ ബിൽഡിംഗ് പണി മുടങ്ങും, ബിൽഡിംഗ് പണി മുടങ്ങും. ഹല്ലേലൂയ. അതായത് ദൈവാലയം പണി മുടങ്ങും, ഇടം കൊടുക്കരുത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിലേക്ക് അവ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഒരു സമാധാനവും നിങ്ങളുടെ ഭവനത്തിൽ കിട്ടത്തില്ല. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സമാധാനമില്ല. എപ്പോഴും ടെൻഷൻ, ഭയം. അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം കിടത്തും. അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡി മാനിൽ നിന്ന് അകത്ത് നിന്നുകൊണ്ട് എല്ലാ പിന്മ നിറഞ്ഞ ചിന്തകളും എല്ലാം നിങ്ങളുടെ മെമ്മറിയിലേക്ക് എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് ഒരു പോയിസണസ് എഫക്റ്റ് ആയിരിക്കും. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ DD മാന്റെ കൂടെ പിശാചും കൂടെ രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോ നിങ്ങൾ ബലഹീനമായി. ഓൾറെഡി DD മാൻ അകത്തുള്ളതുകൊണ്ട് ബലഹീനമാണ്. DD മാൻ അകത്തുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ ന്യായപ്രമാണം കൊണ്ട്, പഴയ നിയമത്തിലെ കൽപ്പനകളെ കൊണ്ട് പോലും അവനെ പിടിച്ചു കെട്ടാൻ പറ്റിയില്ല. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. അപ്പൊ ന്യായപ്രമാണത്തിന് എന്ത് പറ്റിയില്ല? DD മാനെ പിടിച്ചു കെട്ടാൻ പറ്റിയില്ല ജഡത്താലുള്ള ബലഹീനത കൊണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പിശാചിന് ഇടം കൊടുത്താൽ അവരുടെ ഭാഗം, പിശാചിന്റെ ഭാഗം ശക്തമാവുകയാണ്. അത് ചെയ്യരുത്. ഇതുകൊണ്ടാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ജഡിക പ്രവൃത്തികളെ പിടിച്ച് കെട്ടാതെ, ആത്മാവിനെ പിടിച്ച് കെട്ടാതെ നമ്മൾ റിലീസ് ചെയ്ത് വിടുമ്പോഴാണ്, അതായത് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒന്ന് പത്രോസ് 5-ാം അധ്യായം അവിടെ 8-ാം വാക്യത്തിൽ ഇത് വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഇത് നമ്മളോടാ പറയുന്നേ. കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന്. പലപ്പോഴും ആളുകൾക്ക് ഇങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, തങ്ങളൊരു യുദ്ധക്കളത്തിലാണെന്നുള്ള ചിന്ത പോലും ഇല്ല. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പൊ പിശാച് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത്? ഞാൻ ആരെയാണ് വിഴുങ്ങേണ്ടത്? ഞാൻ ജോസഫിനെയാണോ വിഴുങ്ങേണ്ടത്? ഞാൻ മിനിമോളെയാണോ ഞാൻ വിഴുങ്ങേണ്ടത്? ഞാനിതാ ആരെ വിഴുങ്ങാൻ പറ്റുമോ ചുറ്റി നടക്കുകയാണ്. DD മാനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് പിശാച് നമ്മളെ വിഴുങ്ങുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ അവകാശം കടന്നു വരുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, അതുകൊണ്ട് നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. ഇനി യേശുക്രിസ്തു പറയുന്നത് അനുസരിച്ച് കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ യേശുക്രിസ്തു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. പിശാചിന്റെ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞോ? ഓർക്കുന്നുണ്ടോ? കാരണം ഇത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്, അവന് ഇടം കൊടുക്കരുത്, പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. കർത്താവ് എന്ന് പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ ഇതാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ നമ്മളോട് അവിടെ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിന്, എന്റെ 9-ാം വാക്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് തുടങ്ങിയിട്ട് താഴേക്ക് വരുമ്പോ അതിന്റെ 13-ാം വാക്യം പറയാണ്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എവിടെ നിന്ന് വിടുവിക്കണം? ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, പിശാചിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. അവന്റെ കയ്യിലേക്ക് വീണു പോകരുത്, അവന്റെ കയ്യിലേക്ക് വീണു പോകരുത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിന് പ്രാധാന്യമായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നോ? ഇന്നലെ പ്രാർത്ഥിച്ചപ്പോ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നോ? മിനിഞ്ഞാന്ന് പ്രാർത്ഥിച്ചപ്പോ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നോ? അതിന്റെ തലേദിവസം പ്രാർത്ഥിച്ചപ്പോ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നോ? ഇന്ന് നമ്മൾ വിട്ടുകളഞ്ഞൊരു പ്രാർത്ഥനയാണ് അല്ലേ? പക്ഷേ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായത്, പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണം. പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഐ എൽ ടി എസിന് പഠിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ എഴുതും. എന്താ ബ്രദറെ ഞാൻ ആ പോയിന്റ് വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞേ, എന്ത് പോയിന്റ് അത്? പക്ഷെ ദൈവവചനം പറയുമ്പോൾ നമുക്ക് ഈ താല്പര്യമുണ്ടോ? നമുക്ക് ഈ താല്പര്യമില്ല. നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം. കാരണം ഇത് നിത്യമായ നമ്മുടെ ജീവിതത്തിന്റെയൊക്കെയുള്ള എൻട്രൻസ് എക്സാം ഇവിടെ നടക്കുന്നത്. പിശാച് നമ്മുടെ ശത്രുവാ, പ്രതിയോഗി. അവൻ നമ്മളെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചാ നടക്കുക. അപ്പൊ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചോളണം. ഇനി ഇത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട് നമുക്ക് വേണ്ടി. അവിടെയും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, പിതാവേ ഈ ലോകത്ത് നിന്ന് ഇവരെ എടുക്കണമെന്നല്ല ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചേ, പകരം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ, എടാ പിശാചിന്റെ കയ്യിൽ ഇവർ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വലിയ വല്ല പ്രാധാന്യം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന്? ചിലര് പറയുന്നുണ്ട് ഇനി ഒന്നു മുതൽ ഞാനിത് പ്രാർത്ഥിക്കും. അങ്ങനെ പറഞ്ഞാലും കഴിയില്ല. നിങ്ങളത് ദൈവസന്ധിയിൽ സമർപ്പിച്ച് അത് ഓർക്കുക, അല്ലെങ്കിൽ പിശാച് ഇതിനെ മറപ്പിച്ച് കളയും. യോഹന്നാന സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിനോട് പറയുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിൽ നിന്ന് എടുത്തോണ്ട് പോകണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നേ, ദുഷ്ടന്റെ അതായത് പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ശ്രദ്ധിച്ചേ, യേശു എന്തിനു ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കണേ? പ്രിയ സഹോദരങ്ങളെ, എത്ര പ്രാവശ്യം കേട്ടു നമ്മളിപ്പോ ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു പിശാചിന് ഇടം കൊടുക്കരുത്. പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞു പിശാച് അലർന്ന സിംഹം പോലെ നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞു ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങളെ കാത്തുകൊല്ലണമേ. യേശു നേരിട്ട് പറഞ്ഞോ പറഞ്ഞു ദുഷ്ടന്റെ കയ്യിൽ ഇവരെ അകപ്പെടുത്തരുതേ. ഇനി എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ്, ഈ ദുഷ്ടനോട് നമുക്ക് എന്നാ ഉണ്ടെന്ന് അറിയാമോ? നമുക്ക് പോരാട്ടമുണ്ട്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അന്നപ്പനോടും അന്നമ്മയോടും ശാന്തമ്മയോടും ഒന്നും അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളോടും. പണ്ടൊരു ദേവദാസം പറഞ്ഞൊരു ചിന്ത, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പേഴ്സൺസ് വിത്തൌട്ട് ബോഡി. നമ്മള് ബോഡി ഉള്ള വ്യക്തികളോട് യുദ്ധം ചെയ്യാനാണ് നടക്കണേ, അന്നമ്മയോടും ശാന്തപ്പനോടും ജോസഫിനോടും ഒക്കെ, മനുഷ്യർ അല്ലെ, ജഡരക്തങ്ങളോട്. പക്ഷെ പിശാചികൾ എന്ന് പറഞ്ഞാൽ അവരും വ്യക്തികളാണ്, പേഴ്സൺസ് ആണ്, വിത്തൌട്ട് ബോഡി. അപ്പൊ നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടാണ് ഈ ഭൗതിക മണ്ഡലത്തിൽ. പക്ഷേ ആത്മമണ്ഡലത്തിൽ ദൈവം നമ്മളോട് പറയുന്നു അങ്ങനെ ഒരു പോരാട്ടം നമുക്കില്ല, പകരം നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടും അവന്റെ ട്രൂപ്പിനോടുമാണ്. പേഴ്സൺസ് വിതൗട്ട് ബോഡി, ഫിസിക്കൽ ബോഡി. അപ്പോ ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. അദൃശ്യ മണ്ഡലം, അവിടെയാണ് ദൈവരാജ്യം. അത് ഭൗതിക മണ്ഡലത്തോടെ വെളിപ്പെടണം. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇനി നമ്മൾ ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഇടം വരുന്നത്? ആദ്യത്തെ ഇടം കിട്ടിയത് എവിടെ വെച്ചാണ്? ഓർക്കുന്നുണ്ടോ? ഒന്നും ഓർക്കാൻ പറ്റുന്ന ആദ്യം പിശാചിന് ഇടം കൊടുത്തത് ആരാ? ആദ്യം പിശാചിന് ഇടം കൊടുത്തത് ആദം. എങ്ങനെ ഇടം കൊടുത്തേ? ദൈവം വെച്ച വ്യവസ്ഥയെ, കിങ്ഡം വ്യവസ്ഥയെ തല തിരിച്ചപ്പോഴാണ് പിശാച് ഇടം കയറിയത്. പിശാച് എപ്പോഴും ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയെ തല തിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ തല തിരിഞ്ഞാൽ പിശാചിന് ഇടമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ വ്യവസ്ഥയെ തല തിരിക്കരുത്. തല തിരിയുന്ന വല്ല ആവശ്യങ്ങൾ ആ അരിയുന്ന സമയം വന്നാൽ ഉടനെ ദൈവത്തെ ഇൻഫോം ചെയ്യണം. അവിടെ ദൈവത്തിൻ്റെ ആർമി, ദൈവത്തിൻ്റെ ഹെവൻലി ആർമി നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇൻ കേസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ അവിടെ തലയിറക്കപ്പെടാനാണ് ദൈവം അനുവദിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പൊ തന്നെ ഭൂമിയിൽ 7.5 ബില്യൺ ജനങ്ങളുണ്ട്. ഇവയെ ഏതെങ്കിലും യൂറോപ്യൻ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണോ, അമേരിക്കൻ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണോ, അതോ ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണോ, അതോ ഹെവൻലി ഗവൺമെന്റ് ഉണ്ടാക്കിയതാണോ? ഒരു മനുഷ്യനെ ഉണ്ടാക്കാനും ഇവിടുത്തെ ഒരു ഗവൺമെന്റിനും പറ്റില്ല. ഇതെല്ലാം ഉണ്ടാക്കിയ സ്വർഗീയ ഗവൺമെന്റാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റോ ഇവിടുത്തെ മനുഷ്യരോ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നാം നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ തലയെ വെട്ടുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഫോം ദി ഹെവൻലി ഗവൺമെന്റ്. ഹെവൻലി ഗവൺമെന്റ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും, അതിന്റെ വേണ്ട വഴികളെ ചെയ്യും. ഇൻ കേസ് ഹെവൻലി ഗവൺമെന്റ് പറയാം നോ പ്രോബ്ലം, എന്റെ ഓമന പുത്രനായ യേശുവിനെ പോലെ നീ അങ്ങ് ജീവൻ കളഞ്ഞിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞാൽ നോ പ്രോബ്ലം, ചെല്ലുക. ഈ മനുഷ്യരെ ഒക്കെ ഉണ്ടാക്കിയ ദൈവം യേശു ക്രിസ്തുവിനെ മരണം പിടിച്ചെടുക്കാൻ അനുവദിച്ചില്ല, മരണപാശങ്ങളെ അഴിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, പക്ഷെ ഒന്നാം വാദം അങ്ങനെയല്ല ചെയ്തത്. വ്യവസ്ഥ തല തിരിഞ്ഞപ്പോ ഒന്നാം വാദം അതിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെയാണ് പിശാചകത്ത് കയറി. വ്യവസ്ഥ തല തിരിയരുത്. എന്താ വ്യവസ്ഥ തല തിരിഞ്ഞേ? വ്യക്തതയോടെ പറയുന്നു, ഇത് ഒരു വിഷയത്തിൽ മാത്രം എല്ലാ വിഷയവും. ഒന്നാമത്തെ പിശാചിന് ഇടമാണ് ഇതാ, നമുക്ക് ആ ഭാഗം റോമലേഖനം 5:12. ഒന്നാമത്തെ പിശാചിന്റെ ഇടം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണത്തിന്റെ അധികാരിയാണ് പിശാച്. മരണവും ലോകത്തിൽ കടന്നു. അപ്പോ എങ്ങനെയാണ് പിശാച് ഈ ലോകത്തിൽ കടന്നേ? മനുഷ്യന്റെ അധികാരത്തിലേക്ക് കടന്നേ. ഒരു മനുഷ്യൻ കാരണം മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ ദൈവിക വ്യവസ്ഥയെ തലതിരിച്ചു, കിങ്ഡം വ്യവസ്ഥയെ തലതിരിച്ചു. കിങ്ഡം വ്യവസ്ഥയിൽ സർവത്തിന്റെയും തല ദൈവം. ദൈവത്തിന്റെ കീഴിൽ വചനം ക്രിസ്തു കടന്നു വരികയാണ്. ക്രിസ്തുവിന്റെ കീഴിൽ നമ്മൾ കടന്നു വരികയാണ്. ഇനി നമ്മളെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ കീഴിൽ പുരുഷൻ വരുന്നു, പുരുഷന്റെ കീഴിൽ സ്ത്രീ വരുന്നു. ഇതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഈ ഒരു അതിന്റെ കീഴിൽ കുഞ്ഞുങ്ങൾ വരുന്നു. കുഞ്ഞുങ്ങൾ പിന്നെ വളർന്നു കഴിയുമ്പോൾ അവരെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന മണ്ഡലത്തിലേക്ക് ദൈവം അവരെ മാറ്റും. ഈ ഒരു കിങ്ഡം വ്യവസ്ഥയെ നമ്മൾ തകർക്കരുത്. 11:3 വായിക്കുമ്പോൾ ഈ ഓർഡർ അവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഇതാ അവിടെ എഴുതിയിരിക്കുന്നു 11:3. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു. ഓർഡർ തെറ്റിയാൽ, കിങ്ഡത്തിന്റെ ഓർഡർ തെറ്റിയാൽ പിശാചു കയറും. ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് ആരറിയണം? നമ്മൾ അറിയണത്. നമ്മൾ അറിഞ്ഞിട്ടാണ് ആ ദൈവരാജ്യത്തിന്റെ ഓർഡർ മനസ്സിലാക്കുക. അതായത് ഒരു സ്ഥാപനത്തിൽ ഡയറക്ടറുടെ കീഴിൽ ജി എമ്മിന്റെ കീഴിൽ മറ്റ് മാനേജേഴ്സ്, അവരുടെ കീഴിൽ സൂപ്പർവൈസേഴ്സ്, അവരുടെ കീഴിൽ സാധാരണ വർക്കേഴ്സ്. ഈ ഓർഡറിങ് തെറ്റിപ്പോയിക്കരുത്, തെറ്റരുത്. തെറ്റിയാൽ ആകെപ്പാടെ അവിടെ ഒരു കെയോസ് ആണ്, ഒരു നാശമാണ് അവിടെ സംഭവിക്കുന്നത്. തെറ്റരുത്. പക്ഷേ ഈ ഓർഡറിനെ തെറ്റിക്കാനാണ് ശത്രു ശ്രമിക്കുന്നത്. ഈ ഓർഡറിനെ തെറ്റിക്കുക. തെറ്റിച്ചു കഴിഞ്ഞാൽ ആ ദൈവിക ഓർഡർ നഷ്ടപ്പെട്ടു പോകും, ദൈവരാജ്യം ഭൂമിയിൽ വരത്തില്ല. അപ്പോ ഇവിടെ നാം ഏത് സ്ത്രീയും പുരുഷനും ഒക്കെ മനസ്സിലാക്കി ഓർഡർ, ക്രിസ്തു ഈ ഓർഡർ മനസ്സിലാക്കി തന്നെ ഇവിടെ പ്രവർത്തിച്ച. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞേ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ തലയായ എന്റെ പിതാവ് എന്ത് ചെയ്ത് കാണിച്ചു തരുന്നോ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. വേറൊരു ഭാഗത്ത് പറയാണ്, എപ്പോഴും എന്റെ പിതാവിന് പ്രസാദമുള്ളത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. അപ്പൊ ചെയ്യുന്നില്ലെങ്കിലോ? ആദ്യത്തെ ഏകനായി വിട്ടതുപോലെ വിടും. കിങ്ഡം തെറ്റും. അപ്പൊ എപ്പോഴും ക്രിസ്തു തന്റെ തലയായ പിതാവിന്റെ കീഴിൽ നിന്നാണ് പ്രവർത്തിച്ചത്. കിങ്ഡത്തിന്റെ ഓർഡർ തെറ്റരുത്. അതുകൊണ്ട് പറഞ്ഞു, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. ഇതിന് ഏത് ഓർഡറാണ് തെറ്റിയത്? ആദ്യ കുടുംബത്തിൽ തെറ്റിയത് പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന തലത്തില് ആദ്യം ഇവിടെ തെറ്റ് സംഭവിച്ചത്. സ്ത്രീയുടെ തല പുരുഷൻ എന്നുള്ളത് മാറി പുരുഷന്റെ തല സ്ത്രീയായി മാറി. എങ്ങനെ മാറി? പിശാച് തന്റെ സന്ദേശത്തിലൂടെ മാറ്റിച്ചു. ഇവിടെയാണ് ആദ്യം പിശാച് കയറിയത്. ഇതിലൂടെയാണ് ആദ്യം പിശാച് കയറിയത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ചോളണം. ഇനിയുള്ള കുടുംബജീവിതത്തിൽ അല്പസമയമേ ഉള്ളൂ. ഇവിടെയെല്ലാം നമ്മൾ പിശാചിനെ കയറ്റാനായിട്ട് ഇടം കൊടുക്കരുത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ തല ഞാനാണ്, പക്ഷേ നീ എന്റെ വാക്കിലുപരി ഞാൻ നിനക്ക് തന്ന അനുഗ്രഹമായ ആ സ്ത്രീയുടെ വാക്ക് കേട്ടനുസരിച്ചത് മൂലം. അപ്പൊ ശരിക്കും നീ എന്താണ് ചെയ്യേണ്ടത്? എന്റെ വാക്കായിരുന്നു അനുസരിക്കേണ്ടത്. സ്ത്രീയെ നിനക്ക് തന്നത് നിന്നെ വാഴാനല്ല, നിനക്ക് സഹായമായിട്ടാ. അതുകൊണ്ടല്ലേ തക്ക തുണ എന്ന് പറഞ്ഞേ. നിന്നെ വാഴാനാണെങ്കിൽ അങ്ങനെ നിന്നെ വാഴാൻ ഒരാളെ തന്നേ. നിന്നെ വാഴേണ്ടത് വചനമാണ്, എന്റെ വാക്കുകളാണ് നിന്നെ വാഴേണ്ടത്. പകരം ഇവിടെ നിന്നെ സ്ത്രീയുമാണ്, സ്ത്രീയുടെ വാക്ക് കേട്ടനുസരിച്ച്. അതുമൂലം എന്ത് പറ്റി? പിശാചിന് ഇടം കൊടുത്തു, ഭൂമി ശോഭിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:17 അതിന്റെ 17 ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും. അപ്പോ അപ്പൊ ആരായിരുന്നു ആദത്തിന്റെ തല ആ സമയത്ത്? ഭാര്യയായിരുന്നു. തിന്നരുന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും. അപ്പൊ ദൈവം, തലയായ ദൈവം കൽപ്പിച്ചത് വിട്ടിട്ട് തന്നെ സഹായിക്കേണ്ട, അല്ലെങ്കിൽ തന്റെ ഉടലായിരിക്കേണ്ട ഭാര്യ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തത് കൊണ്ട് അവൾ എഴുതിയിരിക്കുകയാണ്, നിന്റെ നിമിത്തം, ആദമേ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സ്ഥാനമാണ്, പിശാചിന്റെ പ്രസൻസ് ആണ് ശാപം, ദൈവത്തിന്റെ പ്രസൻസ് ആണ് അനുഗ്രഹം. നീ കാരണം ഭൂമിയിലേക്ക് പിശാച്, നിന്റെ അവകാശത്തിലേക്ക് പിശാച് കയറിയിരിക്കുന്നു. ഇതുകൊണ്ടാ പറഞ്ഞ ഏക മനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും. മരണത്തിന്റെ അധികാരിയാണ് പിശാച്, ലോകത്തിൽ കയറി, മനുഷ്യന്റെ അധികാരത്തിലേക്ക് കയറി. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനം പറഞ്ഞ് പിശാചിന് ഇടം കൊടുക്കരുത്. ആദ്യമായിട്ട് പിശാചിന് ഇടം കൊടുത്ത വ്യക്തിയാണ് ആദം. എങ്ങനെ? ദൈവം വെച്ച കിങ്ഡം വ്യവസ്ഥയെ തലതിരിച്ചു. അങ്ങനെ ഉണ്ടാകരുത്, തലതിരിയരുത്. ഇങ്ങനെ തലതിരിയേണ്ട പല സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ഉടനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവത്തെ ഇൻഫോം ചെയ്യണം. പപ്പ, ഈ ഭാഗത്ത് ഒരു ട്രിപ്പൺ ടഫായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഹെവൻലി ആർമിയെ ദൈവം ഡിപ്ലോയ് ചെയ്യും. അവിടെ വേണ്ട ക്രമീകരണങ്ങൾ സ്വർഗത്തിൽ ദൈവം ചെയ്യും. ഹല്ലേലൂയ്യ. നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം. കാരണം വി ആർ ഫൈറ്റിംഗ് വിത്ത് പേഴ്സൺസ് വിതൗട്ട് ബോഡീസ്. നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ആ ബോഡിയുള്ള പൈശാചിക ശക്തികള് നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ദൃശ്യരായ മനുഷ്യരുടെ ഉള്ളിലൂടെ പ്രവർത്തിച്ച് നമ്മുടെ മുമ്പിൽ വരും, നമ്മളെ കീഴടക്കാൻ. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് ദൈവത്തിന്റെ ആലോചനയിലൂടെ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. നമ്മളെ ജയിപ്പിക്കാൻ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. നമ്മുടെ മാനേജ്മെന്റ് ടീമായിട്ട് ദൈവം കൂടെ ഉണ്ട്. അദൃശ്യനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടുമാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. സോ അവർ മാനേജ്മെന്റ് ടീം ഇസ് ദ സ്ട്രോങ്സ്റ്റ് മാനേജ്മെന്റ് ടീം ഇൻ ദ യൂണിവേഴ്സ്. നമ്മുടെ പുറകിലുള്ള മാനേജ്മെന്റ് ടീം ദൈവത്തിന്റെ ടീമാണ് അത്. അപ്പോ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സിസ്റ്റത്തെ തല തിരിക്കുന്ന ഒന്നിനെയും നമ്മൾ അനുവദിക്കരുത്. ഹല്ലേലൂയ. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ ആദ്യത്തെ പോലെ ഓ അത് കുഴപ്പമില്ല അവള് തന്നതല്ലേ അവന്ന് സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ സ്വീകരിച്ചു പോകരുത്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യുക, സഹോദരിമാരെ ഏൽപ്പിച്ച സഹോദരിമാരെ ചെയ്യുക. അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് തീരും. ദുഷ്ടന് നമ്മുടെ വീട്ടിലിടം കൊടുക്കരുത്, ശരീരത്തിലിടം കൊടുക്കരുത്, ഒരിടത്തും അവൻ ഇടം കൊടുക്കുവാനായിട്ട് ഇടയാകണം. ഇവിടെയൊക്കെ വാഴുവാനായിട്ട് ഇടയാകണം. വാഴുവാൻ നിങ്ങൾ ഈ പുരുഷന്മാരും സ്ത്രീകളും ഇത് മനസ്സിലാക്കുക. അവനവന്റെ ഇന്നത്തെ അവസ്ഥകൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ ഡി ഡി മേനുണ്ട്, അവൻ ശത്രുവാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ തന്നെ അവന്റെ കൂടെ പിശാചും കൂടി ഇടം കൊടുക്കരുത്, രണ്ടാമത്തേനും കൂടി ഇടം കൊടുക്കരുത്, പിശാചും കൂടി ഇടം കൊടുക്കരുത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഇതാ എല്ലാ പുരുഷന്മാരും നിങ്ങൾ കേൾക്കുക, സ്ത്രീകളും കേട്ടോളുക. ഫസ്റ്റ് തിമോത്തി 3:5 ശ്രദ്ധിച്ചു. സ്വന്ത കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ മേയ്ക്കും? സ്വന്ത കുടുംബത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? പുരുഷന്മാരെ ശ്രദ്ധിച്ചു കേട്ടെ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഭാര്യ ഒതുക്കപ്പെടണമെന്നാണ് കേട്ടെ? ആകെ ഒതുങ്ങിയതുപോലെ അല്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ ഭരിക്കാനാണ്. സ്വന്തം കുടുംബത്തെ ഭരിക്കാനാണ്. അത് പറ്റാത്ത വ്യക്തി, ഇത് പാസ്റ്റർമാരെ അവരുടെ യോഗ്യതയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. ഈ സഭയെ എങ്ങനെ മേയ്ക്കും? ഇനി അടുത്തത് നമ്മൾ ആരെ മേയ്ക്കാനുള്ളതാണ്? നമ്മൾ ലോകത്തെ മേയ്ക്കാനുള്ളതാണ്, ലോകത്തെ. ഇതാണ് 1 Corinthians 6 പറയുന്നത്, ഈ കൊച്ചു കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അടുത്തത് നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കണം. ഈ ലോകത്തെ വാഴേണ്ടവരാണ് നിങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെ പറ്റും? അപ്പൊ ഇന്ന് നമ്മൾക്കൊരു റിഹേഴ്സലാണ്, റിഹേഴ്സൽ. എന്തിന്റെ? ദ റിയൽ തിങ് ഈസ് ഗോയിങ് ടു കം. യാഥാർത്ഥ്യം വരികയാണ്, അതിന്റെ റിഹേഴ്സലാണ് ഇന്ന്. അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സ്, പുരുഷൻ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കണം. പുരുഷന്റെ തല ക്രിസ്തുവായിരിക്കണം. ആ ചിന്തകൾ മനസ്സിലാക്കി അത് ദൈവം തന്നെ ഏൽപ്പിച്ച, എല്ലാ മണ്ഡലത്തിലും അല്ല, തന്നെ ഏൽപ്പിച്ച മണ്ഡലത്തിൽ നടപ്പിലാക്കണം, നടപ്പിലാക്കണം. ഹല്ലേലൂയ. ദൈവം അത് അതിനുവേണ്ടി നിങ്ങളോട് കൂടെ ഉണ്ട്, നടപ്പിലാക്കണം. ഇതിനെ തല തിരിക്കാൻ അനുവദിക്കുക. അപ്പൊ സ്ത്രീ എന്ത് മനസ്സിലാക്കണം? എന്റെ പാർട്ട് എന്താണ്? സ്ത്രീ മനസ്സിലാക്കണം, ഇതാ എന്റെ പാർട്ട് എന്ന് പറയുന്നത് പുരുഷനെ ആദ്യം തന്നെ എന്റെ തലയായി വെക്കണം. ഇതാണ് ദൈവരാജ്യത്തിലെ വ്യവസ്ഥ, എന്റെ തലയായി വെക്കണം. അപ്പൊ ലോകം പറയും, നോ 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 നോ, അങ്ങനെയൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല, നമുക്ക് ഈക്വലായിട്ട് നിൽക്കണം, ഈക്വലായിട്ട്. അത് ലോകത്തിന്റെ സന്ദേശമാ. അപ്പോ അത് നമുക്ക് ന്യായമായിട്ട് തോന്നും. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, കൃപയ്ക്ക് തുല്യ പങ്കാളികളാണ്, കൃപയ്ക്ക് തുല്യ പങ്കാളി. അടുത്ത ഫേസിൽ പുരുഷന് സ്ത്രീക്ക് തുല്യ പങ്കാളിത്തമാണ്. പക്ഷെ ഈ ഫേസിൽ പുരുഷനെ സഹായിക്കാനാണ് സ്ത്രീ നിർത്തിയിരിക്കുന്നത്. ഏത് ശരീരം? ഈ ജഡശരീരമുള്ള ഫേസിൽ. അടുത്ത ഫേസിൽ ജീവന്റെ കൃപയ്ക്ക് രണ്ടുപേരും തുല്യ പങ്കാളികളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് 2 class മുമ്പ് ചിന്തിച്ചു. അവർ ജീവൻ, ആ പത്രോസ് ലേഖനത്തിൽ പറയുന്ന ആ സംഭവം, ജീവന്റെ കൃപയ്ക്ക് തുല്യ പങ്കാളികളാണ്. എന്നാൽ ഈ ഫേസിൽ ദൈവം വെച്ചിരിക്കുന്നത് സഹായി ആയിട്ടാണ്, സഹായി. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തക്ക തുണ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പൗലോസ് അപ്പോസ്തലനെ തെറ്റിപ്പോവുമല്ലോ. അതായത് സ്ത്രീയുടെ തല പുരുഷൻ എന്ന് പറയാൻ പാടില്ലായിരുന്നു ഒരിക്കലും. അപ്പോ ലോകം പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ട, ബൈബിൾ വചനം പറയുന്നത് ശ്രദ്ധിക്കുക, എന്നിട്ട് അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ പോയാൽ നമുക്ക് നന്മയാ. ലോകത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ അത് കുത്തിക്കേറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്മയല്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഭരിക്കാൻ പറയുന്ന ഈ ഭരിക്കുവാൻ പറയുമ്പോ ആ ഭരണം അവിടെ നടക്കണ, ഈ ആർക്ക് വേണ്ടിയാ വാഴാൻ പറയുന്നത്? ദൈവത്തിന് വേണ്ടിയാ ഈ വാഴാൻ പറയുന്നത്. എന്തുകൊണ്ടാ വാഴണ്ടേ? ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റണം. അതിനുവേണ്ടി ഈ വാഴാൻ പറയുന്നത്. തല തിരിയരുത്. തല തിരിഞ്ഞാൽ ആദ്യ കുടുംബത്തെ പോലെ പിശാചാകത്ത് കയറും. പിശാചാകത്ത് കയറിയപ്പോ എന്താ കുഴപ്പം എന്ന് നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചോണ്ടിരിക്കണേ. ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാച് വരുന്നത് അവൻ എന്ത് ചെയ്യാനാ? അറുക്കാനാണ്, കൊല്ലാനാണ്, മുടിക്കാനാണ്. അപ്പൊ അവന് സ്ഥാനം കൊടുത്താൽ എന്ത് പറ്റും? അറുക്കും, കൊല്ലും, മുടിക്കും. അത് നമ്മുടെ ഏത് മേഖലയായാലും അവന് ചെയ്യും. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും അനുവദിക്കരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ വീടുകളുടെ ഉള്ളില് ഒരു വണ്ണസ് എപ്പോഴും രൂപപ്പെടണം. ഒരു ഐക്യത നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടണം. ഐക്യത ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകുമ്പോൾ അവിടെ പിശാചിന് ഇടമായി. അത് പിശാച് ഇടം കൊണ്ട് തകർത്ത് കളയുവാനായിട്ട് ഇടയാണ്. തകർത്ത് കളയും. അപ്പോൾ ആദ്യത്തെ കേസ് കിട്ടുന്നത് മനസ്സിലായി, ആദ്യത്തെ സംഭവം മനസ്സിലായി. പുരുഷൻ കുടുംബത്തെ വാഴണം ദൈവത്തിന് വേണ്ടി. പുരുഷൻ കുടുംബത്തെ വാഴണം ദൈവത്തിന് വേണ്ടി. ഇനി ഇവിടെ വാഴുമ്പോൾ സ്ത്രീ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീയുടെ ഉള്ളില് കീഴടങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രോഗ്രാം ഓൾറെഡി കയറി കിടക്കുക. നമ്മൾ നേരത്തെ അത് പല പ്രാവശ്യം കേട്ടു. ഏതൊരു സ്ത്രീക്കും പുരുഷനെ കയ്യിൽ എടുക്കണമെന്നാണ് ആഗ്രഹം. ആര് പറയുന്നു? ബൈബിള് പറയുന്നു. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്നുള്ള ആ ഒരു ചിന്ത കടന്നു വരുമ്പോ അതിന് നമ്മൾ നേരത്തെ കേട്ടു സ്ത്രീയോട് പറയുന്ന ആ രംഗം. ഉൽപ്പത്തി 3:16 ഈ സംഭവത്തിന് ശേഷം ദൈവം സ്ത്രീയോട് പറയുന്നത്, ഞാൻ മനസ്സിലാക്കാത്തവർക്ക് ഒന്നുകൂടി വായിച്ചോട്ടെ. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, പക്ഷേ അവൻ നിന്നെ ഭരിക്കും. അപ്പൊ പുരുഷന്മാർ ശ്രദ്ധിച്ചോ, ഇവിടെയും പറയുന്നു പുരുഷൻ എന്ത് ചെയ്യും? ഭരിക്കും. പക്ഷെ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചാണ് എന്റെ NLT പറയുന്ന രംഗം എന്ന് പറയുന്നത്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറയുന്നത് ഇങ്ങനെയാണ്, യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. സ്ത്രീയോട് പറയാണ്, നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ അവൻ നിന്നെ വാഴും. പ്രിയ സഹോദരങ്ങളെ, ഇതേ വേട് തന്നെയാണ് അടുത്ത വാക്യത്തിലും അടുത്ത അധ്യായത്തിലും കൊടുത്തിരിക്കുന്നത്. ഇതിൽ സംശയമുള്ളവര് അതേ സെയിം വേടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയ്യിലോട് പറയുമ്പോഴും പറയുന്നൊരു കാര്യം, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയല്ലോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. രണ്ടൊരു ഒറ്റ വേടാണ്, ഒറ്റ അഭിപ്രായ വേടാണ് ഉപയോഗിച്ചത്. അതിന്റെ ആഗ്രഹം, പാപത്തിന്റെ ആഗ്രഹം നിന്നെ സ്നേഹിക്കാനല്ല, നിന്നെ കീഴടക്കാനാ, നിന്നെ കയ്യിലെടുക്കാനാ. അപ്പൊ ഇത് രണ്ടും പേർട്ടും കൂട്ടരും മനസ്സിലാക്കണം. പുരുഷനെ സംബന്ധിച്ച ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടു, പുരുഷൻ ദൈവിക ചിന്തകൾ മനസ്സിലാക്കണം. സ്ത്രീയെ സംബന്ധിച്ച് ഈ പുരുഷന് കീഴടങ്ങിയിരിക്കുവാനുള്ള ആ ചിന്ത വിട്ടു. അതുകൊണ്ടാണ് ബൈബിൾ ആവർത്തിച്ച് പല ഭാഗത്തും പറയുന്നത്, സ്ത്രീയോട് പറയുന്നത്, പുരുഷന്മാരോട് പറയുന്നു. ഇതാ സ്ത്രീയോട് പറയുന്ന രംഗം ഇതാണ്, പുരുഷന് നീ കീഴടങ്ങി, നിന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക. എന്ത് ഇതിനെ ആവർത്തിച്ച് പറയണേ? ആ കീഴടങ്ങുവാനുള്ള സ്വഭാവം അകത്തില്ലാത്തത് കൊണ്ടാണ്. അതിനെ പിശാചെടുത്ത് തല തിരിച്ചിട്ടു, മറിച്ചിട്ടു, കിങ്ഡം വ്യവസ്ഥയെ തല തിരിച്ചിട്ടു. അപ്പോ ദൈവത്തിന്റെ വചനം പറയാ, അല്ല നീ കീഴടങ്ങിയിരിക്കും, നിന്നെ തന്നെ നീ അടക്കി നീ കീഴടങ്ങിയിരിക്കും. അപ്പൊ പുരുഷനോട് പറയുന്നു, ഈ കീഴടങ്ങിയിരിക്കാത്ത ഭാര്യയെ സ്നേഹിക്കാൻ ആർക്ക് പറ്റത്തില്ല? ഒരു പുരുഷനും പറ്റില്ല. അപ്പോ അതനുസരിച്ച് പുരുഷൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോ ദൈവത്തിന്റെ വചനം പറയാണ്, നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കേ. സ്നേഹിക്കേ, എങ്ങനെ സ്നേഹിക്കണം? അനുസരിക്കാത്ത സഭയെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കേ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം? പിശാചിന് ഇടം കൊടുക്കൂല, പിശാചിന് ഇടം വരത്തില്ല. പിശാചിന് ഇടം കൊടുത്തത് ആദ്യ കുടുംബത്തിൽ ഈ തലയെ മാറിപ്പോയത് കൊണ്ടാണ്. പുരുഷന്റെ തലയായി സ്ത്രീ കയറി, സ്ത്രീയുടെ പുറയിൽ ആരായിരുന്നു? പിശാച. അപ്പൊ ഈ ഒരു തലം വന്നപ്പോ ആദ്യ കുടുംബത്തിലേക്ക് ഇതാ പിശാച കയറി. അപ്പോൾ തന്നെ ഇതാ ഒരു പാവടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പിശാച് കയറി അവൻ സ്പ്ലിറ്റ് ചെയ്ത് കളയും. സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വണ്ണസ്, ഐക്യത ഉണ്ടാകണം. ഐക്യത ഇല്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. കാരണം പിശാച് വരുന്ന ഡിവൈഡ് ചെയ്യും. എന്നാൽ ദൈവം എവിടെ അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്? സങ്കീർത്തനം 133 പറയുകയാണ്, എവിടെയാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് അവിടെ ദൈവ അനുഗ്രഹവും ശാശ്വതമായ ജീവനവും കൽപ്പിച്ചിരിക്കുന്നു. എവിടെയാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് അവിടെയാണ് ദൈവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. 133 സങ്കീർത്തനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ സമയത്ത് പിശാച് ചെയ്തിരിക്കുന്ന ഒരു തന്ത്രമാണ്. പലപ്പോഴും ഈ ചർച്ചകളൊക്കെ മുടങ്ങിയപ്പോ, കൂട്ടായ്മകൾ മുടങ്ങിയപ്പോ, അവർ ഈവൻ ഓൺലൈൻ മീറ്റിംഗിൽ പോലും കൂടെ വരാതെ വിട്ടുപോകുന്ന ഒരു കാഴ്ച. ശ്രദ്ധിച്ചേ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇതിനെ താഴേക്ക് എഴുതിയിരിക്കുകയാണ്, ഇതാ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായിട്ടുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ നിത്യജീവനും അനുഗ്രഹവും കൽപ്പിച്ചിരിക്കുന്നത് എവിടെയാണോ ഒത്തൊരുമിച്ച് വസിക്കുന്നത് അവിടെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും രണ്ട് ഭാഗമായി മാറരുത്. പലപ്പോഴും ആളുകൾ പറയാമോ, അവർ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണല്ലോ എന്ന് കേൾക്കാറുണ്ട്. രണ്ട് ഭാഗമായി മാറരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കുടുംബ ജീവിതത്തിൽ അപ്പനും അമ്മയും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പലപ്പോഴും പല കുടുംബത്തിൽ നോക്കുമ്പോൾ അമ്മയും രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ കുഞ്ഞോ അമ്മയുടെ ഭാഗം, വേറൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അപ്പനും അതിൽ ഒരു കുഞ്ഞ് വേറൊരു ഭാഗം, രണ്ട് ഗ്രൂപ്പാണ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പായി മാറിയാൽ അധികം താമസിയാതെ ആ കുടുംബം നാശത്തിലേക്ക് പോകും. അങ്ങനെ ആകരുത്. ആ ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവ് പറഞ്ഞൊരു സ്ട്രാറ്റജി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. തന്നെത്താൻ ഒരു കുടുംബം, ഒരു രാജ്യം തന്നെത്താൻ ചിത്രിക്കുന്നുവെങ്കിൽ നിലനിൽക്കില്ല. അത് ഡിവൈഡായി പോകും, അത് ഡിവൈഡ് ചെയ്തു പോകും. അങ്ങനെ കുടുംബജീവിതത്തിൽ ഉണ്ടാകരുത്. ഇതുമായിട്ടുള്ള ബന്ധത്തില് നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 25 വാക്യത്തിലെ അധ്യായത്തിൽ നമ്മൾ ഒരു കുടുംബത്തെ കാണുന്നു. ഐസക്കിന്റെ കുടുംബമാണ്, ഇസ്ഹാക്കിന്റെ കുടുംബം. ഇസ്ഹാക്കിന് രണ്ട് മക്കൾ, ഏശാവ് യാക്കോബ്. ഏശാവ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ നല്ല ബിസിനസ്സുകാരനാണ്, നല്ല പൈസയൊക്കെയുള്ള പാർട്ടിയാണ്. പുള്ളിക്ക് ബിസിനസ് കാട്ടില്ല, വേട്ടക്കാരനാണ്. പുള്ളിക്ക് നല്ല വരുമാനമൊക്കെ ഉണ്ട്. പുള്ളി വരുമ്പോൾ ചിലപ്പോൾ ഒരു മാനം കൊണ്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല ടേസ്റ്റുള്ള ഇറച്ചിയുള്ള സാധനം കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഐസക്ക് ആണെങ്കിൽ ഇച്ചിരി ഇറച്ചിയോടൊക്കെ പ്രിയമാണ്. ഐസക്കിന് ഇസാഖിന് വലിയ ഇഷ്ടമാണ്, കാരണം പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളു. ഒരു മോൻ, പക്ഷെ മറ്റേ മോന്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. അവന് സാധു, അവൻ ചുറ്റും ഒത്തിരി കൃഷിയൊക്കെ ആയിട്ട് അവൻ അവിടെ കൂടിക്കിടക്കുക, യാക്കോബ്. അപ്പോ ഐസക്കിന് ഇസഹാക്കിനെ ഇഷ്ടമായി. അപ്പോ പക്ഷെ റിബേക്ക ഐസക്കിന്റെ ഭാര്യ, ഭാര്യയ്ക്ക് ഇഷ്ടം യാക്കോബിനെ. അപ്പൊ രണ്ടുപേർക്കും രണ്ടിഷ്ടമാണ്, കുടുംബം രണ്ടായിട്ട് നിൽക്കുക. ഇങ്ങനെ ഉണ്ടാകരുത് ഒരിക്കലും. രണ്ട് രണ്ടായിട്ട് നിൽക്കരുത്. രണ്ടായിട്ട് നിന്നാൽ എന്ത് പറ്റും എന്നറിയാമോ പ്രിയ സഹോദരങ്ങളെ, അധിക താമസിയാതെ ആ കുടുംബം സ്പ്ലിറ്റാകും. അധിക താമസിയാതെ ആ കുടുംബം സ്പ്ലിറ്റാകും, രണ്ടാകരുത്. അവരുടെ കുടുംബം നോക്കുമ്പോൾ അധിക താമസിയാതെ സ്പ്ലിറ്റായി പോയി. അങ്ങനെ ആകരുത്. ഒരു നല്ല പിതാവ് എന്ന് പറയുന്നത് വീട്ടിലെ, അല്ലെങ്കിൽ നല്ലൊരു മാതാവ് എന്ന് പറയുന്നത് വീട്ടിലെ എല്ലാ മക്കളെയും സ്നേഹിക്കുന്നതായിരിക്കും, ഒരേപോലെ സ്നേഹിക്കുന്നതായിരിക്കും. നമ്മുടെ സ്വർഗീയ പിതാവും അങ്ങനെ തന്നെയാണ്. സ്വർഗീയ പിതാവ് നമ്മൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. ലോർഡ്, ഐ ലവ് യു. ഓ ഫാദർ, വി താങ്ക് യു. ഉൽപ്പത്തി പുസ്തകം 24 മുതൽ വായിക്കുമ്പോൾ അവരെഴുതിയിരിക്കുന്നത്, അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുമന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവൻ രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു, അവൻ ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. ശ്രദ്ധിച്ചേ, വിറകാര്യല്ല, ചെടിയ കാര്യോ, ഫുഡ് കിട്ടും. വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു. റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. കുടുംബം രണ്ടും രണ്ട് തലത്തിലേക്ക് മാറി. നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് ഇനി അധികം പറയുന്നില്ല. അത് അധികം താമസിയാതെ കുടുംബം സ്പ്ലിറ്റായി. അധികം താമസിയാതെ കുടുംബം സ്പ്ലിറ്റായി. ഇങ്ങനെ കുടുംബങ്ങൾ ഉണ്ടായി. ദാ ഒരു പിശാചിന് ഇടം കൊടുക്കരുത്, സ്പ്ലിറ്റ് ഇലേക്ക് ഇടം കൊടുക്കരുത്. അവൻ വന്നു കഴിഞ്ഞാൽ അറുത്ത് കളയും. നമ്മൾ കുടുംബത്തെ വാഴുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം, എല്ലാവരെയും ഈക്വൽ തലത്തിൽ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയാകണം. സ്വർഗീയ പിതാവ് ഇതേപോലെ തന്നെയാണ്. സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്നലത്തെ ബൈബിൾ ക്ലാസ് കേട്ടവർക്കറിയാം, യേശു ക്രിസ്തുവിനെ എങ്ങനെയാണോ പിതാവ് സ്നേഹിക്കുന്നത്, അതേപോലെ തന്നെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. നമ്മൾ അതിശയിച്ചു പോയി കാര്യം കേൾക്കുമ്പോൾ. യേശുവിനെ എങ്ങനെയാണോ പിതാവ് സ്നേഹിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നു. അവിടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല, ഏറ്റക്കുറച്ചിലുകളില്ല. ഇത് നാം മനസ്സിലാക്കുക. ഓ ലോർഡ്, ഐ ലവ് യു. യോഹന്നാന്റെ സുവിശേഷം 17 അതിന്റെ 23 വാക്യം അവർ എഴുതിയിരിക്കുന്നു, യേശു പിതാവിനോട് പറയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ, ശ്രദ്ധിച്ചു കേട്ടോളുക, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിവാൻ. എന്നെ നീ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അതേപോലെ തന്നെ നീ അവരെയും സ്നേഹിക്കുന്നു. അല്ല, ഒരു പിതാവ് എങ്ങനെയാ ചെയ്യുന്നേ? യേശു ആരാ? മൂത്ത മകനാ. നമ്മൾ ആരാണ്? ഇളയതിങ്ങളാ. യേശു ആദ്യ ഫലമാണ്, നമ്മൾ ഇളയതിങ്ങളാ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വീടിന്റെ ഉള്ളിൽ യാതൊരു പാർഷ്വാലിറ്റിയും ഉണ്ടാകരുത്. മാതാപിതാക്കന്മാരോട് നിങ്ങൾ പറയട്ടെ, ഇതാ നിങ്ങൾ ആയിരിക്കുമ്പോൾ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് തോന്നരുത്, സെപ്പറേറ്റ് ആയിരിക്കുകയും വരുത്. അതായത് നിങ്ങളുടെ മക്കള് ആരെങ്കിലും, ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചു കേട്ടെ, മാതാവിനെ ധിക്കരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവക്കത് വേണ്ടതാ എന്ന് ചിന്തിച്ച്, ഇന്നലെ എന്നെ തർക്കുത്തരം പറഞ്ഞല്ലേ, വേണ്ടതാ എന്ന് ചിന്തിച്ച് മാറി നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉടനെ ആ കുഞ്ഞുങ്ങളോട് പറയണം, അമ്മയനുസരിക്കേ, അമ്മയനുസരിക്കേ. അല്ല, അതിനു പകരം നിങ്ങൾ മിണ്ടാതിരിക്കുകയും മക്കളുടെ സൈഡും പിടിച്ചാൽ നിങ്ങൾ കുടുംബത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഭരിക്കാൻ അറിവില്ലാത്തൊരു പിതാവാ. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും സഹോദരിമാരെ ശ്രദ്ധിച്ചേ, മക്കൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ ധിക്കരിക്കുന്നത് കണ്ടാൽ, അനുസരിക്കാതിരിക്കുന്നത് കണ്ടാൽ ഉടനെ അമ്മ ഭാര്യ പറയണോ? എടാ, അല്ലെങ്കിൽ എടി, ആ അധികാരത്തോടുകൂടെ മക്കളോട് പറയണം, അപ്പനെ അനുസരിച്ച്, അപ്പൻ പറഞ്ഞേ ചെയ്തേ. അല്ലാതെ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് പരസ്പരം താഴ്ത്തിക്കെട്ടുകയല്ല, പരസ്പരം മക്കൾ കാണണം. നിങ്ങളുടെ വണ്ണസ് മക്കൾ കാണണം, അല്ലെങ്കിൽ മക്കളുടെ ഉള്ളിലുള്ള DD നേച്ചർ നിങ്ങളുടെ ആ അനൈക്യത്തെ മുതലെടുക്കും. പിശാച് അവിടെ കയറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ആ വണ്ണസ് കീപ്പ് ചെയ്യണം. എവിടെയാണോ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, അവിടെയാണ് ദൈവം അനുഗ്രഹവും ശാശ്വതമായ ജീവിതവും ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇനിയും പറയാനുണ്ടെങ്കിലും ഇതാ സമയം ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതായതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ട വിഷയം, പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു വിഷയം ഒരു രീതിയിലും പിശാചിന് ഇടം കൊടുക്കരുത്. ആദ്യ കുടുംബം പിശാചിന് ഇടം കൊടുത്തത് ദൈവം വച്ച ആ കിങ്ഡം വ്യവസ്ഥയെ തലയെ തിരിച്ചത് കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും തലയെ തിരിക്കുവാനായിട്ട് അനുവദിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുമായിട്ട് ബന്ധം ധാരാളം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കേട്ടു, കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവ് രണ്ട് തട്ടിലല്ല ആയിരിക്കേണ്ടത്. അവരൊറ്റയായിരിക്കണം. കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അവരൊറ്റയായിരിക്കണം. അതവർക്ക് നല്ലൊരു സന്ദേശമാണ്. അവരുടെ ജീവിതത്തിലും അവർക്ക് ഒറ്റയായിരിക്കുവാൻ, ദൈവത്തിൽ ഐക്യത നിൽക്കുവാൻ അവർക്ക് അതൊരു സന്ദേശമാണ്. ദുഷ്ടനേടം കൊടുക്കാതിരിക്കുവാൻ അവിടെയെല്ലാം ദൈവം നമ്മളെ സഹായിക്കും. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പിശാചിനിടം കൊടുക്കാതിരിപ്പാൻ നമുക്ക് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടാം. ജഡത്തിന്റെ അവസരമാകുന്ന ഒരു പ്രവർത്തനം ചെയ്യാതിരിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഒരുക്കിയ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. നല്ല തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിശാചിനിടം കൊടുക്കരുത്. ചതിമോഹങ്ങളായി വഷളായി പോയ പഴയ മനുഷ്യനോടുകൂടെ, ഡി ഡി മാനോടുകൂടെ, അടുത്ത ശത്രുവിനും കൂടെ സ്ഥാനം കൊടുക്കാതിരിപ്പാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചല്ലോ പ്രിയ നല്ല നാഥ. അതിൽ നിലകൊള്ളുവാൻ, അതിൽ വർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പകരം അങ്ങയുടെ ആത്മാവാൽ ഞങ്ങൾ വർദ്ധിപ്പാൻ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വർദ്ധിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ കേട്ടതുപോലെ നന്നായി ഓടി പക്ഷേ സത്യമനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആര് തടുത്തു? അപ്പാ, ഈ ഓട്ടത്തിൽ സത്യമനുസരിച്ച് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ജനത്തെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹ വിഷയമായി തീരട്ടെ. പിതാവേ, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ക്രിസ്തു യേശു നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ കണ്ട എല്ലാ സഹോദരങ്ങളും കേട്ട വചനം ദൈവം പോലെ കരുതുക. ദൈവം അനുവദിക്കുന്നതിന് അടുത്ത ആഴ്ച നമുക്ക് തിരുവത്താഴ് ശുശ്രൂഷയും കൂടി ഉണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.